الصفا وصحبه وبعد بهمان الله سهودر انجلي حافظ بن حجر العسقلاني رحمه الله يبدأ بلوغ المرامان കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം വായിക്കാൻ തുടങ്ങിയത്. അതിൽ നോമ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില ഹദീസുകൾ കഴിഞ്ഞ ചില ദർസുകളിലായി നാം വായിച്ചു. അതിൽ അവസാനത്തെ ദർസുകളിൽ നമുക്ക് വന്ന മസാല ഒന്ന് ഹിജാമയാണ്. അതിൽ നമ്മൾ പറഞ്ഞു, ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അതുപോലെ തന്നെ അതിനുശേഷം വന്നിട്ടുള്ള മസാല, നോമ്പുകാരൻ മറന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അവന്റെ നോമ്പ് ബാത്തിലാവുകയില്ല. അതിലേക്ക് ഖിയാസ് ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ മറ്റിതര നോമ്പ് മുറിയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് ഇന്നലത്തെ ദർസിൽ നാം പറഞ്ഞിട്ടുള്ളത്. തയ്യബ്, അടുത്ത ഹദീസ് യാത്രക്കാർ നോമ്പെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അൻജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ ആമൽ ഫത്ഹ് ഇലാ മക്ക. ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്ഹ് നടന്ന വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പുറപ്പെട്ടു. ഫി റമളാൻ, അതൊരു റമളാൻ മാസമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് പുറപ്പെട്ടത്. ഫസാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരുന്നു. ഹത്ത ബലഗ ഖുറാഅൽ ഗമീം, ഖുറാഅൽ ഗമീമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തുന്നത് വരെ. ഖുറാഅൽ ഗമീമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തുന്നത് വരെ. ഇവിടെ ഈ ഖുറാഅൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എല്ലാ വസ്തുക്കളുടെയും അറ്റത്തിനാണ് ഖുറാഅൽ എന്ന് പറയുക. ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ അറ്റം, അതിനാണ് ഖുറാഅൽ എന്ന് പറയുക. ഇവിടെ ഉദ്ദേശം വഴിയോരത്തുള്ള ഒരു കറുത്ത മല, അതിന്റെ ഭാഗത്തെയാണ്, അതിന്റെ ഒരു വശത്തെയാണ് ഈ ഹദീസിൽ ഉദ്ദേശിച്ചത്. ഗമീം എന്ന് പറയുന്നത് ഒരു താഴ്വരയുടെ പേരാണ്. ഗമീം എന്ന് പറയുന്നത് താഴ്വരയുടെ പേരാണ്. അഥവാ ഖുറാ അൽ ഗമീം എന്ന് പറഞ്ഞാൽ ഒരു താഴ്വരയുടെ ഒരറ്റത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തി. ഗമീം എന്ന് പറയുന്ന മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു താഴ്വര, ഗമീം എന്ന് പറയുന്ന മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള താഴ്വരയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തി. അവിടെ എത്തിയപ്പോൾ ഇവിടെ ഹദീസിലുള്ളത് പോലെ ഫസ്വാമ ഹത്ത ബലഗ ഖുറാഅൽ ഗമീം ഫസ്വാമ അന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ സഹാബികളും ഒക്കെ നോമ്പുകാരനാണ്. ثم دعا بقدح من ماء فرفعه, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയം കുറച്ച് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ വെള്ളം കൊണ്ടുവന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഉയർത്തിപ്പിടിച്ചു. ഹത്ത നളറ الناس ഇലൈഹി, അങ്ങനെ ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നോക്കി. ثم شرب, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉയർത്തിപ്പിടിച്ചതിന് ശേഷം കുടിച്ചു. ഉയർത്തിപ്പിടിച്ച എന്തിനാണ്? ജനങ്ങളെല്ലാവരും കാണാൻ. ثم قيل له بعد ذلك, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു, ഇന്ന ബഅദ الناس قد صام, ചില ആളുകൾ ഇപ്പോഴും നോമ്പ് മുറിച്ചിട്ടില്ല, അവർ നോമ്പിൽ തുടരുകയാണ്. فقال അഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലൈക العصاه ഉലൈക العصاه, അവർ ധിക്കാരം പ്രവർത്തിച്ചവരാണ് എന്ന് പറഞ്ഞാൽ അവർ തെറ്റ് സംഭവിച്ചവരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ശേഷം ഇബ്നു ഹജർ പറയുന്നു, വഫി ലഫ്ളിൻ, മറ്റ് ചില റിവായത്തുകളിൽ നമുക്ക് ഇങ്ങനെ കാണാം, ഫഖീല ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയപ്പെട്ടു, ഇന്നന്നാസ ഖദ് ഷഖ അലൈഹിമുസ് സിയാമ വഇന്നമാ യൻദുറൂന ഫീമാ ഫഅൽത, ജനങ്ങൾക്ക് ഈ യാത്രാവേളയിൽ നോമ്പെടുക്കുക എന്നുള്ളത് പ്രയാസമായിട്ടുണ്ട്, അവർ താങ്കൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കുകയാണ്. ഫദഅ ബിഖദഹി മിമ്മാ ഇൻ ബഅദ അൽഅസ്രി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസറിന് ശേഷം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ കൊണ്ടുവരപ്പെട്ടപ്പോൾ ഫശരിബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു എന്ന് സഹീഹ് മുസ്ലിമിൽ റിവായത്ത് കാണാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. ഇബ്നു ഹജർ റഹിമഹുല്ലാ ഉദ്ധരിച്ചിട്ടുള്ള ഒന്നാമത്തെ ഹദീസ് ഇതാണ്. ഇവിടെ ബറകല്ലാഹു ഫീക്കും, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സഹാബികൾ ആദ്യമായി വരുന്നവരാണെങ്കിൽ അവരെ കുറിച്ച് ചെറിയ രൂപത്തിൽ ഒന്ന് പരിചയപ്പെടുത്താം. ഈ ഹദീസ് ഉദ്ധരിച്ച സഹാബി ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഈ പേരിൽ ഉള്ളതുപോലെ തന്നെ അൻസാരിയായ സഹാബിയാണ്, അഥവാ മദീനക്കാരിൽപ്പെട്ട സഹാബിയാണ്. അദ്ദേഹത്തിന്റെ കുന്നിയത്ത് അബു അബ്ദില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ കുനിയത്ത് അബു അബ്ദില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അബൂബക്കർ, ഉമർ, അലി റളിയല്ലാഹു അൻഹും തുടങ്ങിയ സഹാബികളിൽ നിന്ന് ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് പൊതുവെയുള്ള സഹാബികളെ പോലെ. അതുപോലെ തന്നെ മുതിർന്ന സഹാബികളായ അബൂബക്കർ, ഉമർ, അലി തുടങ്ങിയ സഹാബികളിൽ നിന്നും മഹാനായ ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മദീനയിലെ മുഫ്തിയായിരുന്നു. മദീനയിൽ ഇഫ്താ ഫത്വ നൽകിയിരുന്ന സഹാബിയാണ് മഹാനായ ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ സഹാബത്തിന്റെ കൂട്ടത്തിൽ പണ്ഡിതന്മാരിൽപ്പെട്ട വ്യക്തിയായിരുന്നു മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഹുദൈബിയ സന്ധി ദിവസത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിട്ടുണ്ട്, അതിൽ ജാബിറുണ്ട്, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അൻതുമുൽ യൗം ഖൈറു അഹ്ലിൽ അർദ്. ഹുദൈബിയയിൽ പങ്കെടുത്തവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും നല്ലവർ നിങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിൽ പങ്കെടുത്തവരോട് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടവരാണ് മഹാനായ ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു. ഹുദൈബിയയിൽ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ അത് ഉദ്ധരിക്കുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ ദിനത്തിൽ നമ്മോട് പറഞ്ഞു, ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും നല്ലവർ നിങ്ങളാണ്. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജറ 78 ജാബിർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത് ഹിജറ 78 അന്ന് അദ്ദേഹത്തിന്റെ പ്രായം 94 അന്ന് അദ്ദേഹത്തിന്റെ പ്രായം 94. ഇതാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ചെറിയൊരു സീറ. അദ്ദേഹം 94 വരെ ജീവിച്ചു. സഹാബികളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാരിൽപ്പെട്ട വ്യക്തിയാണ്. അൻസ്വാരിയായ സഹാബിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പുകഴ്ത്തിയതായും നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത്. അപ്പോൾ ആ ഹദീസിലുള്ള ആശയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രക്കാരനായിരിക്കെ നോമ്പ് മുറിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രക്കാരനായിരിക്കെ റമദാൻ മാസത്തിൽ നോമ്പ് മുറിച്ചു എന്നാണ് ആ ഹദീസിലുള്ള ഒരു പാഠം. അതിന്റെ ഫിഖ്ഹിയായ മസായിലുകൾ ഇൻഷാഅള്ളാ നമുക്ക് വായിക്കാം. അതിനു മുമ്പ് അടുത്ത ഹദീസ്, അൻ ഹംസത്ത് ബിൻ അംറിൻ അൽ അസ്ലമി റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ. ഹംസത്ത് ബിൻ അംറ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, പ്രവാചകനോട് ചോദിച്ചു എന്നുള്ളത് മറ്റു റിവായത്തിൽ വന്നതാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നി അജിദു ഫീ ഖുവ്വതിന അല സിയാമി ഫീ സഫർ, യാത്രയിൽ എനിക്ക് നോമ്പെടുക്കാൻ സാധിക്കും, എനിക്ക് ശാരീരികമായി യാത്രയിൽ നോമ്പെടുക്കാൻ പ്രയാസങ്ങളൊന്നുമില്ല. ഫഅൽ അലയ്യ ജുനാഹുൻ, അങ്ങനെയാണെങ്കിൽ ഞാൻ യാത്രാവേളയിൽ നോമ്പെടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹിയ റുഖ്സത്തു മിനല്ലാഹ്, അത് അല്ലാഹു നൽകിയ ഒരു ഇളവാണ്. യാത്രയിൽ നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് അല്ലാഹു നൽകിയ ഇളവാണ്. ഫമൻ അഖദ ബിഹാ ഫഹസൻ, ആരെങ്കിലും നോമ്പെടുക്കുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ആരെങ്കിലും ആ ഇളവ് സ്വീകരിക്കുകയാണെങ്കിൽ, ഫഹസൻ, അത് നല്ലതാണ്. വമൻ അഹബ്ബ അൻ യസൂമ ഫലാ ജുനാഹ അലൈ, ഇനി ആരെങ്കിലും ആ ഇളവ് സ്വീകരിക്കാതെ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിലും പ്രശ്നമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു. ഇത് ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ച ഹദീസാണ്. ഇവിടെ ഈ ഹദീസ് ഉദ്ധരിച്ച സഹാബി ഹംസത്ത് ബിൻ അംറ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ധാരാളം ഹദീസുകളൊന്നും ഉദ്ധരിച്ചുകൊണ്ട് അറിയപ്പെട്ട ഒരു സഹാബിയല്ല. അദ്ദേഹത്തിന്റെ പേരുകൾ ഹദീസിൽ വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിൽ നിന്ന് പങ്കെടുക്കാതെ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റു രണ്ടാളുകളും തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതെ പിന്മാറിയപ്പോൾ അവരെ ഹജ്ര് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ച ഹദീസ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ആ ഹദീസിന്റെ അവസാനത്തിൽ നമുക്ക് കാണാം, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ തൗബ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചു. അങ്ങനെ ഈ വാർത്ത അറിയിക്കാൻ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ, അഥവാ തൗബ സ്വീകരിച്ച വാർത്ത അറിയിക്കാൻ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വന്ന വ്യക്തിയാണ് ഹംസത്ത് ബിൻ അംർ അൽ അസ്ലമി റളിയല്ലാഹു അൻഹു. ഹംസത്ത് ബിൻ അംർ അൽ അസ്ലമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സന്തോഷം കാരണത്താൽ കഅബിന്റെ അരികിലുണ്ടായിരുന്ന വസ്ത്രം നൽകിയതായും നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സീറയിൽ കാണാവുന്ന മറ്റൊരു കാര്യമാണ് ബിലാദു ഷ്യാം, ഷ്യാം വിമോചനവുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഷ്യാം വിമോചനവുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങളിൽ മഹാനായ കഅബ് ഹംസത്ത് ബിൻ അംർ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സീറയിൽ അറിയപ്പെട്ട ഒരു കാര്യമാണ്, അദ്ദേഹം അധികമായി നോമ്പനുഷ്ഠിക്കുന്ന ഒരു സഹാബിയായിരുന്നു. അദ്ദേഹം അധികമായി നോമ്പനുഷ്ഠിക്കാറുള്ള ഒരു സഹാബിയായിരുന്നു. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജറ 61 അദ്ദേഹം മരണപ്പെടുന്നത് ഹിജറ 61 അന്ന് അദ്ദേഹത്തിന്റെ പ്രായം 71 അന്ന് അദ്ദേഹത്തിന്റെ പ്രായം 71 80 ചില അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 9 ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് 9 ഹദീസുകൾ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ സഹോദരങ്ങളെ, ബറക്കല്ലാഹു ഫീക്കും, ഇതാണ് ആ ഹദീസ് ഉദ്ധരിച്ച സഹാബിമാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മുടെ മുമ്പിലുള്ള മസ്അലയാണ്. ഒന്നാമത്തെ മസ്അല എന്ന് പറയുന്നത്, ഈ ഹദീസിൽ നമ്മൾ കേട്ടതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പുകാരനായിരിക്കെ യാത്ര പുറപ്പെട്ടു, അല്ലെങ്കിൽ യാത്ര ചെയ്തു. അങ്ങനെ യാത്രാവേളയിൽ വെച്ച് യാത്രക്കിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് മുറിച്ചു. മറ്റൊരു സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നോമ്പുകാരൻ, യാത്രക്കാരൻ നോമ്പെടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് എടുക്കാം എന്ന് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. എടുക്കുന്നവർക്ക് എടുക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു മസല എന്താണ്? നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ അഫ്വൻ, യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് നോമ്പ് ഒഴിവാക്കാൻ ശറഅ് ഇളവ് നൽകിയിട്ടുണ്ട്. ഒരു വ്യക്തി യാത്രയിലാണ്, അദ്ദേഹത്തിന് നോമ്പ് ഒഴിവാക്കാൻ ശറഅ് അനുമതി നൽകിയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞു, ഒരു വ്യക്തിക്ക് രോഗം ബാധിക്കുകയോ അതല്ല യാത്രയിൽ അകപ്പെടുകയോ ചെയ്താൽ, അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ അതിന് പകരം മറ്റു ദിവസങ്ങൾ നോമ്പെടുത്താൽ മതി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചതുപോലെയുള്ള ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ് എന്നുള്ളത് ഇമാം നവവി, അതുപോലെ തന്നെ ഇബ്നു ഖുദാമ തുടങ്ങിയ പണ്ഡിതന്മാർ ഇജ്മാ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇമാം നവവിയും ഇമാം ഇബ്നു ഖുദാമയും ഒക്കെ ഇജ്മാ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ മസ്അല. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് ശറഅ് അനുവദിച്ചതാണ്. അത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ഇജ്മാ കൊണ്ടും സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ യാത്രക്കാരനെ നോമ്പ് ഒഴിവാക്കാം എന്ന് പറയുമ്പോൾ ആ യാത്രയിൽ പ്രയാസമുണ്ട് എങ്കിലും പ്രയാസമില്ല എങ്കിലും നല്ല സുഖമായ ഒരു യാത്രയാണ് ഒരു വ്യക്തി ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? നോമ്പ് ഒഴിവാക്കാം. കാരണം ശരീഅത്തിന്റെ അഹ്കാമുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ ഇല്ലത്തുകളുമായി ബന്ധപ്പെട്ടാണ്, അതല്ലാതെ അതിന്റെ ഹിക്മത്ത് നോക്കിയിട്ടല്ല. അതിന്റെ ഇല്ലത്ത് നോക്കിയിട്ടാണ്, അതല്ലാതെ അതിന്റെ ഹിക്മത്ത് നോക്കിയിട്ടല്ല. ഏതുപോലെ ഇപ്പൊ ഒരു വ്യക്തി നല്ല സുഖമായിട്ട് യാത്രയാണ് കാറിൽ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യാത്രയാണെങ്കിൽ അദ്ദേഹത്തിന് കസർ ചെയ്യാം, അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഇല്ല. വഴിയിലൊക്കെ മസ്ജിദിൽ ഇറങ്ങി നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കസർ ചെയ്യുക എന്നുള്ളത് അനുവദനീയമാണ്. അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, പ്രയാസം നീങ്ങാൻ വേണ്ടിയിട്ടാണ് ശറഅ് അത്തരത്തിലുള്ള അഹ്കാമുകൾ വെച്ചിരിക്കുന്നതെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഹിക്മത്ത് ഉണ്ടായാലും ഇല്ലെങ്കിലും ശരീഅത്ത് പറഞ്ഞത് നിങ്ങൾക്ക് യാത്രയിലാണെങ്കിൽ ഖസർ ചെയ്യാം. അതുപോലെ യാത്രക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോമ്പ് ഒഴിവാക്കാം. ആ യാത്രയിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിലും പ്രയാസമില്ല എങ്കിലും, ആ നോമ്പിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ട്, ആ യാത്രയിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും യാത്രക്കാരനാണെങ്കിൽ അവന് നോമ്പ് ഒഴിവാക്കാം എന്നതാണ് ശരീഅത്തിന്റെ വിധി. തയ്യബ്. ഇനി ഇവിടെ യാത്രക്കാരന് നോമ്പ് ഒഴിവാക്കാൻ ശരിയാഴ്ച അനുമതി നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഒരു വ്യക്തി ഒരു ഹറാമ് ചെയ്യാൻ വേണ്ടി യാത്ര പോവുകയാണ്, എന്തെങ്കിലും മോശമായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ ഒരു വ്യക്തി യാത്ര പോവുകയാണ്, അദ്ദേഹത്തിന്റെ നോമ്പ് ഒഴിവാക്കുന്നതിന്റെ വിധി എന്താണ്? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായങ്ങളുണ്ട്. ഇമാം മാലിക്കും ഇമാം ഷാഫിഇയും അവരുടെ മദ്ഹബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, കുറ്റകരമായ യാത്രക്ക് വേണ്ടി ഒരു വ്യക്തി പുറപ്പെട്ടാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഹറാമായ യാത്രയാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനെ ഈ റുഖ്സകൾ അഥവാ നോമ്പുകാരന് അല്ലെങ്കിൽ യാത്രാവേളയിൽ നോമ്പ് ഒഴിവാക്കാൻ അനുമതിയില്ല എന്നുള്ളതാണ് ഇമാം മാലിക്കിന്റെയും ഇമാം ഷാഫിഇയുടെയും വീക്ഷണം. എന്നാൽ ഇമാം അബു ഹനീഫ റഹിമഹുല്ലയുടെ അഭിപ്രായം അനുസരിച്ച് യാത്ര ചെയ്യുന്നു എങ്കിൽ അത് ഹറാമായ യാത്രയാവട്ടെ ഹലാലായ യാത്രയാവട്ടെ അവനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മുറിക്കൽ അനുവദനീയമാണ്. നോമ്പ് മുറിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. അതാണ് അള്ളാഹു അലം ഏറ്റവും ശരിയായ അഭിപ്രായം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? ഒമൻ കാന മരീളൻ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി രോഗിയാണെങ്കിൽ, ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ, ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ, അതിന് പകരം മറ്റു ദിവസങ്ങളിൽ നോമ്പെടുക്കുക. അത് ഏത് യാത്രയാണെങ്കിലും അതിനർത്ഥം ഹറാമായ യാത്ര പോകാൻ പറ്റുമെന്നല്ല, അതിന് മറ്റു കുറ്റമുണ്ട്. പക്ഷെ ശറഈയായ ഹുക്കും നോക്കുമ്പോൾ അവിടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കാൻ ശറഈ അനുവാദം നൽകിയിട്ടുണ്ട്. അതാണ് ആരുടെ അഭിപ്രായം? ഇമാം അബു ഹനീഫ റഹിമഹുല്ലയുടെ അഭിപ്രായം. അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹസ്മ് റഹിമഹുല്ലയും ആ ഒരു അഭിപ്രായമാണ് ഏറ്റവും ശരിയായി പറഞ്ഞിട്ടുള്ളത്. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ ചെയ്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാറാണോ അതല്ല നോമ്പ് ഒഴിവാക്കിയിട്ടാണോ? ഇവിടെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നമ്മൾ എന്ത് വായിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിച്ചു അഥവാ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിച്ചതായി ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നമ്മൾ വായിച്ചു. എന്നാൽ അബുദർദ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു, خرجنا مع النبي صلى الله عليه وسلم في بعض اسفاره في يوم حار. കഠിനമായ ചൂടുള്ള ഒരു ദിവസം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ യാത്ര പുറപ്പെട്ടു. എത്രത്തോളം ചൂട് എന്ന് പറഞ്ഞാൽ, حتى يضع الرجل يده على راسه من شده الحر. അതികഠിനമായ ചൂട് കാരണത്താൽ, അത് താങ്ങാൻ പ്രയാസമായ കാരണത്താൽ നമ്മൾ തലയുടെ മുകളിൽ കൈവച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ശേഷം പറയുന്നു, വമാ ഫീന സ്വായിമുൻ ഇല്ലാ മാ കാന മിനൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വബ്നി റവാഹ. നമ്മുടെ കൂട്ടത്തിൽ അന്ന് നോമ്പുകാരനായി ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബ്ദുല്ലാഹ് ബിനു റവാഹയുമാണ് എന്ന് മഹാനായ അബുദർദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹീഹ് മുസ്ലിമിൽ ഇതേ റിവായത്തിൽ നമുക്ക് കാണാം, خرجنا مع رسول الله في شهر رمضان في حر شديد. ആയത്ര ഏത് മാസത്തിലായിരുന്നു? റമദാൻ മാസത്തിലായിരുന്നു. അപ്പോൾ ഈ ഹദീസിൽ ഉള്ളത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായ ചൂടുള്ള ഈ സമയം യാത്ര പുറപ്പെടുകയും ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്തു. ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് എടുക്കുകയും ചെയ്തു. അപ്പോൾ പ്രവാചകന്റെ പ്രവർത്തനത്തിൽ നിന്ന് രണ്ടും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്, നോമ്പ് മുറിക്കുകയും ചെയ്തിട്ടുണ്ട്. തയ്യബ്, ഇനി ഈ മസ്അലയിൽ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ നോമ്പെടുക്കാമോ, നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കാമോ, ഈ വിഷയം ഫുഖഹാക്കൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്ന അഭിപ്രായം എന്താണ്? നോമ്പുകാരനെ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കുക എന്നുള്ളത് അനുവദനീയമാണ്. ഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം, നാല് മദ്ഹബിന്റെ അഭിപ്രായം, യാത്രക്കാരൻ എന്ത് ചെയ്യാം? നോമ്പെടുക്കാം, അനുവദനീയമാണ്. യാത്രക്കാരന് നോമ്പെടുക്കുക എന്നുള്ളത് അനുവദനീയമാണ്. അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, കുന്നാ നുസാഫിറു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്യാറുണ്ട്. ഫമിന്ന സ്വായിമു വമിന്നൽ മുഫ്തിർ, നമ്മുടെ കൂട്ടത്തിൽ നോമ്പെടുത്തവരുണ്ട്, നോമ്പ് മുറിച്ചവരുണ്ട്. ഫലാ യഈബു സ്വായിമു അലൽ മുഫ്തിർ വലൽ മുഫ്തിറു അലൽ സ്വായിം, നോമ്പെടുത്തവർ എടുക്കാത്തവരെയോ എടുക്കാത്തവർ എടുത്തവരെയോ ആക്ഷേപിക്കാറില്ല. അതായിരുന്നു സ്വഹാബത്തിന്റെ ശരിയായെന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നാമത്തെ അഭിപ്രായം എന്താണ്? യാത്രക്കാരന് നോമ്പെടുക്കൽ അനുവദനീയമാണ്, യാത്രക്കാരന് നോമ്പെടുക്കൽ അനുവദനീയമാണ്. എന്നാൽ ഫിഖ്ഹ് പഠിക്കുന്നു എന്ന രൂപത്തിൽ നമ്മൾ അതിലുള്ള മറ്റു ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറയാം. രണ്ടാമതൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് എന്താ? യാത്രക്കാരൻ നോമ്പെടുക്കാൻ പാടില്ല, യാത്രക്കാരൻ നോമ്പെടുക്കാൻ പാടില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അതാണ് ദാവൂദ് അള്ളാഹിരിയുടെ അഭിപ്രായം, അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹസ്മ് റഹിമഹുല്ലയുടെ അഭിപ്രായം. സഹാബികളിൽ നിന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ആ ഒരു അഭിപ്രായം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അബൂഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അബൂഹുറൈറയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിൽ നിന്ന് ആ ഒരു അഭിപ്രായം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്തഭിപ്രായം? യാത്രക്കാരൻ നോമ്പെടുക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതായി ഇമാം ഇബ്നു ഹസ്മ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുഹല്ലയിൽ ഉദ്ധരിച്ചു. അതിന്റെ സനദിൽ ഇബ്നു അബി ഹുറൈറ എന്ന് പറയുന്ന ഒരു ളഈഫായ റാവിയുണ്ട്, മജ്ഹൂലായ റാവിയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അസർ ഇമാം ഇബ്നു അബി ഷൈബ ഉദ്ധരിച്ചു, അത് സഹീഹാണ്. അതിൽ ഇങ്ങനെയാണ്, അൽ ഇഫ്താറു ഫിസ് സഫരി അസീമത്തുൻ. അസീമ എന്ന് പറഞ്ഞാൽ റുഖ്സയല്ല, നിർബന്ധമായും അങ്ങനെ ചെയ്യണം. യാത്രയിൽ നോമ്പ് മുറിക്കുക എന്നുള്ളത് നിർബന്ധമാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇബ്നു അബി ഷൈബ റഹിമഹുല്ലയിൽ നിന്ന് സ്ഥിരപ്പെട്ടു ഇബ്നു അബി ഷൈബ റഹിമഹുല്ല ഉദ്ധരിച്ച സഹീഹായ അസറിൽ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം അന്നഖഈ റഹിമഹുല്ലയുടെ അഭിപ്രായം അതാണ്, യാത്രക്കാരൻ നോമ്പെടുക്കാൻ പാടില്ല. അതിനവർ തെളിവായി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫിസ് സഫർ, യാത്രയിൽ നോമ്പെടുക്കുക എന്നുള്ളത് പുണ്യമല്ല, യാത്രയിൽ നോമ്പെടുക്കുക എന്നുള്ളത് പുണ്യമല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. രണ്ടാമതായി, അവർ യാത്രക്കാരൻ നോമ്പെടുക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹിന്റെ യാത്രയിൽ പ്രവാചകൻ നോമ്പ് മുറിച്ചു. നമ്മൾ നേരത്തെ വായിച്ച ഹദീസ്, ചില ആളുകൾ നോമ്പ് മുറിച്ചില്ല, അവരെ കുറിച്ച് പ്രവാചകൻ എന്താ പറഞ്ഞത്? ഉലൈക ഉസ്വ, അവർ തെറ്റ് ചെയ്തവരാണ്. അപ്പോൾ അതും തെളിവായിക്കൊണ്ട് ഈ പണ്ഡിതന്മാർ പറയുന്നത് എന്താ? നോമ്പെടുക്കാൻ പാടില്ല, നോമ്പെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നോമ്പെടുത്ത ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ തെറ്റ് ചെയ്തവരാണ് എന്ന് പറയുമായിരുന്നില്ല. ഇതാണ് അവർ തെളിവായി പറയുന്നത്, ഇതാണ് അവർ തെളിവായി പറയുന്നത്. എന്നാൽ വാസ്തവത്തിൽ ബാറക്കല്ലാഹു ഫീക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരൻ യാത്രയിൽ നോമ്പെടുക്കൽ പുണ്യമല്ല എന്ന് പറയാനുള്ള സാഹചര്യം എന്തായിരുന്നു? ആ ഹദീസിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരു കണ്ടു, അല്ലെങ്കിൽ കുറെ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഈ ആളുകളൊക്കെ കൂടി നിന്നിട്ട് അവിടെയുള്ള ഒരു വ്യക്തിക്ക് തണൽ നൽകുകയാണ്, ആ വ്യക്തി ക്ഷീണിതനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഷഅനുഹു, എന്താണ് അദ്ദേഹത്തിന് പറ്റിയത്? കാരണം ആ വ്യക്തിയെ കാണാൻ ക്ഷീണിതനാണ്, എല്ലാവരും അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, സ്വായിം, അദ്ദേഹം നോമ്പുകാരനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫിസ് സഫർ, യാത്രയിൽ നോമ്പെടുക്കുക എന്നുള്ളത് പുണ്യമല്ല. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് പ്രവാചകൻ പറഞ്ഞത്? അദ്ദേഹം കഠിനമായി പ്രയാസപ്പെട്ടത് കണ്ടപ്പോഴാണ്. അങ്ങനെയുള്ള ആളുകൾക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുണ്യമല്ല എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നാം പറഞ്ഞ ഉലൈക ഉസാ എന്ന് പറഞ്ഞ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ തെറ്റ് സംഭവിച്ചവരാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എപ്പോഴാണ്? അവിടെ ജനങ്ങൾക്ക് പ്രയാസം വന്നു, നോമ്പെടുക്കാൻ ജനങ്ങൾക്ക് പ്രയാസം വന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത്, ഉലൈക ഉസാ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് യാത്രാവേളയിൽ നല്ല പ്രയാസമുണ്ട് നോമ്പെടുക്കാൻ, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്ത് എന്ത് പാടില്ല? നോമ്പെടുക്കാൻ പാടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കാൻ പാടില്ല. ഇമാം സനഅനി റഹിമഹുല്ലാ പറയുന്നു, വഅമ്മാ ഹദീസു ലൈസ മിനൽ ബിർ ലൈസ മിനൽ ബിർ അസ്സിയാമു ഫിസ് സഫർ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഫൈന്നമാ ഖാലഹു ഫീ മൻ ഷഖ അലൈഹി സിയാം നോമ്പ് പ്രയാസമുള്ള ആളുകളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യതിമുൽ ഇസ്തിദ്ലാലു ബിതഹ്രീമി സൗമ ഫി സഫർ അലാ മൻ ഷഖ അലൈഹി ഒരു വ്യക്തിക്ക് കഠിനമായ പ്രയാസമാണ് യാത്രയിൽ നോമ്പെടുക്കാൻ എന്നിട്ടും അയാൾ പ്രയാസം സഹിച്ച് നോമ്പെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമാണ് എന്ന് ഈ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആർക്കാണ് ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? കഠിന പ്രയാസമുള്ള ആളുകൾക്കാണ്. അപ്പോൾ കഠിന പ്രയാസമുള്ള ഒരു വ്യക്തി യാത്രയിൽ നോമ്പെടുത്താൽ വല്ലാതെ ബുദ്ധിമുട്ടും. അങ്ങനെയാണെങ്കിൽ നോമ്പെടുക്കാൻ പാടില്ല. അതല്ല എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അതാണ് ഭൂരിപക്ഷം ഉലമാക്കളുടെയും അഭിപ്രായം. അടുത്തൊരു മസ്അല, യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കലാണോ അതല്ല നോമ്പ് മുറിക്കലാണോ ഏറ്റവും പുണ്യം? കഠിന പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? നോമ്പെടുക്കാൻ പാടില്ല. കഠിന പ്രയാസം ഉണ്ടെങ്കിൽ നോമ്പെടുക്കാൻ പാടില്ല, കാരണം അത്തരക്കാരെ കുറിച്ച് വിശ്വാസം ശക്തമായ താക്കീത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഒരു വ്യക്തിക്ക് അങ്ങനൊന്നുമില്ല, സാധാ യാത്രക്കാരനാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എടുക്കലാണോ അതല്ല നോമ്പ് മുറിച്ച് മറ്റു ദിവസം ഖളാ വീട്ടലാണോ ഏറ്റവും നല്ലത്? ഇതിൽ ഹംബലി മദ്ഹബിന്റെ അഭിപ്രായം, അതുപോലെ തന്നെ ഇമാം ഔസാഇ, ഇസ്ഹാഖ് ബിൻ റാഹോയ റഹിമഹുമുല്ലാ തുടങ്ങിയ പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ഏറ്റവും നല്ലത് നോമ്പ് മുറിക്കലാണ്. അവർ അതിന് തെളിവായി പറയുന്നത് എന്താണ്? ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫിസ് സഫർ. പക്ഷെ നമ്മൾ പറഞ്ഞു അതൊരു പശ്ചാത്തലത്തിൽ പ്രവാചകൻ പറഞ്ഞതാണ്, അതുകൊണ്ട് അതിൽ വ്യക്തമായ തെളിവില്ല. രണ്ടാമതായി അവർ പറയുന്ന തെളിവ് എന്താണ്? ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അലൈക്കും ബിറുഖ്സതില്ലാ അല്ലതി റഖസ ലകും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഇളവുകൾ നിങ്ങൾ എടുക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഇളവുകൾ നിങ്ങൾ സ്വീകരിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മുറിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ളൽ എന്ന് ഹംബലി മദ്ഹബിന്റെ വീക്ഷണം. അതുപോലെ തന്നെ അവർ തെളിവായി പറയുന്ന മറ്റൊന്ന് എന്താണ്? അള്ളാഹു പറഞ്ഞു യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ര, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസമല്ല. അപ്പോൾ യാത്രക്കാരൻ എളുപ്പം നോമ്പ് മുറിക്കലാണ് എന്നുള്ളതാണ് ഹംബലി മദ്ഹബിന്റെ വീക്ഷണം. അപ്പോൾ ഒന്നാമത്തെ അഭിപ്രായം എന്താ? യാത്രക്കാരൻ നോമ്പ് മുറിക്കലാണ് ഏറ്റവും ഉത്തമം. അവരുടെ തെളിവുകളും നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ അഭിപ്രായം, ഭൂരിപക്ഷം ഉലമാക്കളുടെ വീക്ഷണം, ഇമാം മാലിക്കിന്റെയും അതുപോലെ തന്നെ ഇമാം ഷാഫിഇയുടെയും ഒക്കെ അഭിപ്രായം അനുസരിച്ച് നോമ്പെടുക്കലാണ് ഏറ്റവും പുണ്യം. നോമ്പെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പുണ്യം. അവരതിന് തെളിവായി പറയുന്ന ഒന്നാമത്തെ വിഷയം എന്താ? അതാണ് പെട്ടെന്ന് ഉത്തരവാദിത്തം കഴിയുന്നത്. കാരണം ഒരു വ്യക്തി നോമ്പെടുക്കാതെ നോമ്പ് മുറിച്ചാൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തത്തിൽ നോമ്പ് കിടക്കുകയാണ്. റമദാൻ മാസത്തിൽ ഇപ്പൊ എല്ലാവരും നോമ്പെടുത്ത് നോമ്പുകാരായിരിക്കും, അതുകൊണ്ട് നമുക്ക് ആ സമയം താല്പര്യം ഉണ്ടാകും. അതുപോലെ മറ്റിതര മാസങ്ങളിലാവണമെന്നില്ല, മടി വരാൻ സാധ്യതയുണ്ട്, പിന്നെടുക്കാം എന്നൊക്കെ ചിന്ത വരും. അതുകൊണ്ട് ഏറ്റവും നല്ലത് റമദാൻ മാസത്തിൽ തന്നെ, അത് യാത്രയിലാണെങ്കിലും നോമ്പെടുക്കലാണ് നല്ലത് എന്നാണ് ഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം. അവർ അതിന് തെളിവായി പറയുന്ന ഒന്ന്, ശക്തമായ ചൂടിൽ സഹാബികൾ യാത്ര ചെയ്തപ്പോൾ അബ്ദുല്ലാഹ് ബിൻ റവാഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നോമ്പെടുത്തിട്ടുണ്ട് എന്ന സംഭവം. അതുപോലെ തന്നെ അവർ പറയുന്നു അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മയിലേക്ക് ധൃതി കാണിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇമാം നവവിയും അതുപോലെ തന്നെ ഹാഫിളു ബിൻ ഹജറും ഒക്കെ ഏറ്റവും നല്ല അഭിപ്രായമായി പറഞ്ഞത്. മൂന്നാമത്തെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയും ഇമാം ഇബ്നുൽ മുൻദിറും പറഞ്ഞിരിക്കുന്ന അഭിപ്രായം, അവർ പറയുന്നത് എന്താണോ ഒരു യാത്രക്കാരൻ എളുപ്പം അത് ചെയ്യുക. കാരണം അള്ളാഹു എന്താ പറഞ്ഞത്? യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ര. നിങ്ങൾക്ക് അള്ളാഹു പ്രയാസം ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഒരു വ്യക്തിക്ക് യാത്രയിൽ നോമ്പെടുക്കലാണ് എളുപ്പമെങ്കിൽ നോമ്പെടുക്കാം, നോമ്പ് മുറിക്കലാണ് എളുപ്പമെങ്കിൽ അദ്ദേഹത്തിന് നോമ്പ് ഒഴിവാക്കാം. അതാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെയും അതുപോലെ തന്നെ ഇമാം ഇബ്നുൽ മുന്ദിറിന്റെയും അഭിപ്രായം. ഇബ്നുൽ മുന്ദിറിന്റെയും അതുപോലെ തന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെയും അഭിപ്രായം. അത് നല്ല കുറച്ച് നല്ല ശക്തിയുള്ള ഒരു വാദമാണ്. കാരണം അതിലൂടെ ചില ഹദീസുകളിൽ പ്രവാചകൻ നോമ്പെടുത്തിട്ടുണ്ട്, ചില ഹദീസുകളിൽ പ്രവാചകൻ നോമ്പെടുത്തിട്ടില്ല. അത് ജമഅയതുകൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസും ഇബ്നുൽ മുന്ദിറും പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്താണ് കൂടുതൽ എളുപ്പം അത് ചെയ്യാം. അപ്പോൾ ഈ മൂന്ന് അഭിപ്രായങ്ങളാണ് പ്രധാനമായും യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ മൂന്ന് അഭിപ്രായങ്ങളാണ് പ്രധാനമായും യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതാണ് അള്ളാഹു അലം ഈ വിഷയത്തിൽ കുറച്ച് ബലമുള്ള അഭിപ്രായമായിട്ട് തോന്നുന്നത്. ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താണോ അദ്ദേഹത്തിന് എളുപ്പം ആ വിഷയം അദ്ദേഹത്തിന് സ്വീകരിക്കുക, ആ കാര്യം അദ്ദേഹം സ്വീകരിക്കുക. ഖയ്യിം റഹിമഹുല്ലാ പറയുന്നതായി കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നോമ്പെടുത്തു, ചിലപ്പോൾ നോമ്പ് മുറിച്ചു. സഹാബികൾക്ക് രണ്ടും ചെയ്യാനുള്ള അനുമതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുണ്ട്. രണ്ടും ചെയ്യാനുള്ള അനുമതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ വിഷയത്തിലുള്ള അല്ലെങ്കിൽ ഈ ഹദീസിലുള്ള ചില കാര്യങ്ങൾ. ഇനി അടുത്ത ഹദീസ് عن ابن عباس رضي الله عنهما قال رخص للشيخ الكبير أن يفطر ويطعم عن كل يوم مسكينا ولا قضاء عليه رواه الدارقطني والحاكم وصححه. ذان أدت حديث عبد الله بن عباس رضي الله عنه برينو رخص شريعة يلو نلقيتون للشيخ الكبير ولن يبرايم اتيا عالق لك ذو برايا ديكم ننائي بعدش ورويكتك أن يفطر നോമ്പ് മുറിക്കാൻ മിസ്കീന ഓരോ നോമ്പിന് പകരമായും ഓരോ ദിവസത്തിന് പകരമായും ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകാനും ശരിയത്ത് അനുവദിച്ചിട്ടുണ്ട്. വലാ ഖളാ അലൈഹി അവർ ഖളാ വീട്ടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ നല്ല പ്രായത്തിലെ ആളുകളൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടതില്ല, ഖളാ വീട്ടേണ്ടതില്ല. അവർ ആ ഒരു നോമ്പിന് പകരം ഒരു ഭക്ഷണം ഒരാൾക്ക് നൽകിയാൽ മതി. അവർ ഒരു ദിവസത്തെ നോമ്പിന് പകരം ഇപ്പൊ 30 ദിവസം നോമ്പ് ഒഴിവാക്കിയാൽ 30 ആളുകൾക്ക് എന്ത് ചെയ്താൽ മതി, ഭക്ഷണം നൽകിയാൽ മതി എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ശേഷം പറഞ്ഞു റവാഹു ദാറഖുത്നി വൽ ഹാകിം ഫസഹഹ. ഇത് ഇമാം ഹാകിമും ദാറഖുത്നിയും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ഹാകിമും അതുപോലെ തന്നെ ദാറഖുത്നിയും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് സഹീഹാണ്, അത് സഹീഹാണ്. തയ്യിബ്. ഇവിടെ സഹോദരങ്ങളെ ബറകല്ലാഹു ഫീക്കും, ഈ ഹദീസിലുള്ള മസ്അലകൾ എന്തൊക്കെയാണ്? ഈ ഹദീസിലുള്ള മസ്അലകൾ, ഒന്നാമത്തേത് പ്രായം ചെന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആണാവട്ടെ പെണ്ണാവട്ടെ, നോമ്പെടുക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെന്താ ചെയ്യുക? നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ ഉണ്ടാവും, 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ 100 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകും, അവർക്ക് നോമ്പെടുക്കാൻ പ്രയാസമാണ്. അങ്ങനെയാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മുറിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. ആ വിഷയത്തിൽ ഒരു സംശയവുമില്ല. ഇമാം ഇബ്നുൽ മുന്ദിറും ഇബ്നു അബ്ദുൽ ബറും ഒക്കെ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. വലിയ പ്രായമെത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നിർബന്ധമല്ല എന്ന വിഷയത്തിൽ ഇമാം ഇബ്നുൽ മുന്ദിറും അതുപോലെ തന്നെ ഇബ്നു അബ്ദുൽ ബർ റഹിമഹുള്ളയൊക്കെ ഇജ്മാ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതാണ് ഈ വിഷയത്തിലുള്ള ഒന്നാമത്തെ കാര്യം, അതാണ് ഈ ഹദീസിലുള്ള ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ കാര്യം, ഇനി അങ്ങനെ ഒരാൾ നോമ്പ് ഒഴിവാക്കുകയാണ് എങ്കിൽ, ഒരാൾ പ്രായാധിക്യം കാരണത്താൽ നോമ്പെടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ആ വ്യക്തി നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ അദ്ദേഹം ഫിദിയ കൊടുക്കേണ്ടതുണ്ടോ? അതിന് പ്രായശ്ചിത്തമായി വല്ലതും ഭക്ഷണം മറ്റു നൽകേണ്ടതുണ്ടോ? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഭൂരിപക്ഷം ഉലമാക്കൾ പറയുന്നു ഫിദിയ നൽകണം. അവൻ ഫിദിയ നൽകണം. അതാണ് ഇമാം ഷാഫിഈ, അതുപോലെ തന്നെ ഇമാം അഹ്മദ്, ഇമാം അബു ഹനീഫ തുടങ്ങിയവരുടെ അഭിപ്രായം. ഒരു വ്യക്തിക്ക് പ്രായം കൂടിയ കാരണത്താൽ നോമ്പെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം നോമ്പ് ഒഴിവാക്കുക, അതിനു പകരം ഫിദിയ നൽകുക. സ്വഹാബികളിൽ നിന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആ ഫത്വ നൽകിയതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ചെയ്തതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ജസ്മോടുകൂടി അഥവാ അദ്ദേഹത്തിൽ നിന്ന് സ്ഥിരപ്പെട്ട രൂപത്തിൽ തന്നെ ഉദ്ധരിക്കുന്നതായി കാണാം, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അങ്ങനെയുള്ള ആളുകൾ ഫിദിയ നൽകിയാൽ മതി എന്ന് പറഞ്ഞതായി ഇമാം അബ്ദുർ റസാഖും ഇമാം തബരിയും ഉദ്ധരിച്ചതായി കാണാം. അതുപോലെ തന്നെ സഹാബിയായ ഖൈസ് ബിൻ സായിബ് റളിയല്ലാഹു അൻഹുവും അത് അനുവദിച്ചതായി ഇമാം ബൈഹഖി റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബൈഹഖി റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ നാല് സഹാബികളിൽ നിന്ന് ഒരു വ്യക്തിക്ക് പ്രായം കൂടിയാൽ അയാൾ നോമ്പെടുക്കേണ്ടതില്ല, മറിച്ച് അതിന് പകരം ഫിദിയ നൽകിയാൽ മതി എന്ന് എത്ര ആളുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടു? നാല് സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസ്, അനസ് ബിൻ മാലിക്, ഖൈസ് ബിൻ സായിബ്, അബു ഹുറൈറ റളിയല്ലാഹു അൻഹും, ഈ നാല് സഹാബികൾ ആ വിഷയത്തിൽ ഫത്വ നൽകിയതായി അല്ലെങ്കിൽ അനുവദിച്ചു കൊടുത്തതായി നമുക്ക് കാണാം. താബിഈങ്ങളിൽ നിന്ന് ഇഖ്രിമ റഹിമഹുല്ലയുടെയും അതുപോലെ തന്നെ സഈദ് ബിൻ മുസയ്യിബിന്റെയും സഈദ് ബിൻ ജുബൈറിന്റെയും ഒക്കെ അഭിപ്രായം അതാണ്. ഒരു വ്യക്തിക്ക് പ്രായം കൂടിയ കാരണത്താൽ നോമ്പെടുക്കാൻ എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അതാണ് ഇമാം ഇബ്നു ഖുദാമ, അതുപോലെ തന്നെ ഇമാം നവവി, ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം, ഇബ്നു കസീർ, സമീപകാലം ജീവിച്ച ഇമാം അൽബാനി, ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ റഹിമഹുമുല്ലാ തുടങ്ങിയ പണ്ഡിതന്മാരുടെയൊക്കെ വീക്ഷണം. മനസ്സിലായില്ലേ? ഒരു വ്യക്തിക്ക് നോമ്പെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? അതിന് പകരമായിട്ട് ഭക്ഷണം കൊടുക്കണം. രണ്ടാമത്തെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? അവന്റെ ഫിദിയ നിർബന്ധമല്ല. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫിദിയ നിർബന്ധമല്ല, മറിച്ച് പ്രായാധിക്യം കാരണത്താൽ ഒരു വ്യക്തിക്ക് നോമ്പ് സാധിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫിദിയ കൊടുക്കേണ്ടതില്ല, നോമ്പും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാവുകയില്ല. അതാണ് രണ്ടാമത്തെ അഭിപ്രായം. അതാണ് ഇമാം മാലിക് റഹിമഹുല്ലയുടെ അഭിപ്രായം. ഇമാം മാലിക് റഹിമഹുല്ലയുടെ അഭിപ്രായം അത് ഒറ്റപ്പെട്ട ഒരു അഭിപ്രായമായിട്ട് നമുക്ക് തള്ളൽ സാധ്യമല്ല. കാരണം ഇമാം മാലിക് റഹിമുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സുഫിയാൻ അസ്സൗരി ആ അഭിപ്രായം പറഞ്ഞവരാണ്. അതുപോലെ തന്നെ റബീഅത്ത് ബിൻ അബി അബ്ദുറഹ്മാൻ ആ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ഇബ്നുൽ മുൻദിർ ആ ഒരു അഭിപ്രായമാണ് ശരിയെന്ന് പറഞ്ഞു. ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുള്ള പറയുന്നതായി കാണാം, വസ്സഹീഹു ഫിൻ നദർ, ഈ വിഷയത്തിൽ ഏറ്റവും ശരിയായി തോന്നുന്നത് വല്ലാഹു അഅലം ഖൗലു മൻ ഖാൽ ഇന്നൽ ഫിദ്യ ഗൈറു വാജിബ, ഏറ്റവും ശരിയായ അഭിപ്രായം ഫിദിയ നിർബന്ധമല്ല എന്ന അഭിപ്രായമാണ്. ഏറ്റവും ശരിയായ അഭിപ്രായം ഫിദിയ നിർബന്ധമല്ല എന്ന അഭിപ്രായമാണ്. അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹസ്മ് റഹിമഹുള്ള പറയുന്നു, പ്രായം ചെന്ന ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് നോമ്പെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവർക്ക് കഫാറത്തും നിർബന്ധമല്ല, അവർക്ക് നോമ്പെടുക്കാൻ സാധിക്കുകയില്ല എങ്കിൽ കഫാറത്തും നിർബന്ധമല്ല എന്ന് ഇമാം ഇബ്നു ഹസ്മ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ രണ്ടഭിപ്രായങ്ങളുണ്ട്. ഒരു വിഷയം ഉറപ്പാണ്, ഒരു വ്യക്തിക്ക് പ്രായാധിക്യം കാരണത്താൽ നോമ്പെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നോമ്പ് മുറിക്കാം, അതിൽ ഇജ്മാ ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള വ്യക്തികൾ ഫിദിയ നൽകണോ വേണ്ടേ? രണ്ടഭിപ്രായങ്ങളുണ്ട്. വേണ്ട എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, വേണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതിൽ അള്ളാഹു അലം സ്വഹാബത്തിൽ നിന്ന് അധിക സ്വഹാബികളിൽ നിന്ന് വന്നിരിക്കുന്ന എന്താണ്? ഫിദിയ നൽകണം എന്നുള്ളതാണ്. അധിക സ്വഹാബികളിൽ നിന്നുള്ളത് ഫിദിയ നൽകണം എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സംശയം വരും, ഈ ഫിദിയ നൽകണ്ട എന്ന് പറയുന്ന ആളുകൾ ഈ സ്വഹാബികൾ ഫിദിയ കൊടുത്തതിനെ കുറിച്ച് എന്ത് മറുപടിയാ പറയാ? അവർ പറയും അത് നിർബന്ധമായിട്ട് കൊടുക്കണം എന്നല്ല, മറിച്ച് അത് നല്ലതാണ്, മുസ്തഹബാണ്, കൊടുക്കുക നല്ലൊരു പ്രവർത്തനമാണ്, അതുകൊണ്ടാണ് സ്വഹാബികൾ കൊടുത്തത് എന്ന് ഇവർ മറുപടി പറയും. അതുകൊണ്ട് ഏറ്റവും നല്ലത് സൂക്ഷ്മത എന്താണ്? ഫിദിയ കൊടുക്കലാണ്. സൂക്ഷ്മത ഫിദിയ കൊടുക്കലാണ്. പക്ഷേ മറ്റൊരു അഭിപ്രായം ആരെങ്കിലും പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് സ്വീകരിക്കുകയാണ് എങ്കിൽ അത് എതിർക്കാൻ സാധ്യമല്ല. طيب ഇനി നമ്മളിവിടെ പറഞ്ഞു ഫിദിയ കൊടുക്കണം, ഫിദിയ കൊടുക്കലാണ് ശരിയെന്ന് പറഞ്ഞു. എത്ര ഫിദിയ കൊടുക്കണം, എന്താ കൊടുക്കേണ്ടത്, ആർക്കാ കൊടുക്കേണ്ടത്? ഇവിടെ എത്ര കൊടുക്കണമെന്ന് ശറഈയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യക്തമായിട്ടൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് മസലയിൽ തന്നെ ഖിലാഫ്, ഫിദിയ കൊടുക്കേണ്ടതുണ്ടോ എന്നത് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുണ്ട്. അതുകൊണ്ട് തന്നെ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ എത്ര കൊടുക്കണം എന്ന വിഷയത്തിലും പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നഭിപ്രായങ്ങളുണ്ട്. ഇമാം ഷാഫിഈ റഹിമഹുള്ള പറയുന്നത് ഒരു മുദ്ദാണ് കൊടുക്കേണ്ടത്, ഒരു മുദ്ദാണ് കൊടുക്കേണ്ടത്. ഒരു മുദ്ദ എന്ന് പറഞ്ഞാൽ എത്രയാ? രണ്ട് കൈ നിറച്ചും കിട്ടുന്നത്, രണ്ട് കൈ നിറച്ചും നമ്മൾ വാരിയാൽ കിട്ടുന്നത് എത്രയാണോ അതാണ് ഒരു മുദ്ദ. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള ഏകദേശം അത് കണക്കാക്കുന്നത് എത്രയാ നോമ്പുകാരൻ കൊടുക്കേണ്ടത്? 1.5 kilo ആണ്, 1.5 kilo ആണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള ഏകദേശം പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ ഒരു അഭിപ്രായം ഈ വിഷയത്തിൽ, പല അഭിപ്രായങ്ങളുണ്ട്, പ്രധാനമായ രണ്ട് അഭിപ്രായങ്ങളാണ്. ഒന്നാമത്തേത് ഒരു മുദ്ദാണ്, രണ്ടാമത്തെ അഭിപ്രായം അങ്ങനെ നിശ്ചിതമായ ഒരു അളവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ മറ്റാരും പറഞ്ഞു തന്നിട്ടില്ല, മറിച്ച് സഹാബികളിൽ നിന്ന്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അനസ് റളിയല്ലാഹു അൻഹു അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെ കൊടുത്തിരുന്നത്? ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നതായി കാണാം, അന്നഹു കാന ളഉഫ ഖബ്ല മൗതിഹി ബിആമിൻ ഔ ആമൈൻ, അദ്ദേഹം മരിക്കുന്നതിന് ഒരു വർഷം മുമ്പോ അല്ലെങ്കിൽ രണ്ടു വർഷം മുമ്പോ ബലഹീനനായി, ശരീരം കൊണ്ട് നോമ്പെടുക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ, ഫഅത്അമൽ ഖുബ്സ വല്ലഹം, അദ്ദേഹം ജനങ്ങളെ വിളിക്കുകയും അവർക്ക് എന്ത് കൊടുത്തു? ഇറച്ചിയും റൊട്ടിയും, അഥവാ റൊട്ടിയും കറിയും അവർക്ക് നൽകിയതായി ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില റിവായത്തുകളിൽ കാണാം, ഇമാം ദാറഖുത്നി റഹിമഹുള്ളയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ റിവായത്തിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹുവിന് രോഗം ശക്തമായപ്പോൾ അല്ലെങ്കിൽ അവസാന വർഷങ്ങളിൽ നോമ്പെടുക്കാൻ പറ്റാതെ വന്നപ്പോൾ, ഫസ്വനഅ ജഫ്നത സരീദ്, അദ്ദേഹം ഒരു പാത്രം നിറയെ സരീദ് ഉണ്ടാക്കി. സരീദ് എന്ന് പറഞ്ഞാൽ ഖുബ്സ് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇറച്ചിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു തരം ഭക്ഷണമാണ്. അങ്ങനെ അദ്ദേഹം അത് ഉണ്ടാക്കുകയും, വദഅ സലാസീന മിസ്കീനൻ, 30 പാവങ്ങളെ വിളിക്കുകയും, ഫഅഷ്ബഅഹും, അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം നൽകുകയും ചെയ്തു എന്ന് ഇമാം ദാറഖുത്നി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സഹാബത്തിന്റെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? ഒരാൾക്കുള്ള ഭക്ഷണം അവർ ചെയ്തത് എന്താ? 30 ഭക്ഷണം, വയറ് നിറയെ കഴിക്കാനുള്ള ഭക്ഷണം. അപ്പോൾ ഇന്ന് പകരമായി 1.5 kilo കൊടുക്കുന്നില്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്താൽ മതി? ഒരു നേരത്തെ ഭക്ഷണം ഒരു പാവപ്പെട്ടവന് കൊടുത്താൽ മതി, ഒരു പൊതി ചോറ് വാങ്ങിക്കൊടുക്കുക. കാരണം അത് തിന്നാൽ പൊതുവെയുള്ള അവസ്ഥയിൽ വയറ് നിറയും. അങ്ങനെ ഒരു പൊതു ചോറ് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ ആ പ്രായശ്ചിത്തം മതിയാകുന്നതാണ്, ആ പ്രായശ്ചിത്തം മതിയാകുന്നതാണ്. അതല്ലാതെ 1.5 kilo എന്ന രൂപത്തിൽ ഹദീസുകളിലോ മറ്റോ സ്ഥിരപ്പെട്ടിട്ടില്ല. അതാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്ന അഭിപ്രായം. طيب അടുത്ത ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന മറ്റു മസലയിൽ പെട്ടതാണ് നമ്മളിവിടെ പറഞ്ഞു, യാത്രക്കാരന്റെ നോമ്പ് ഒഴിവാക്കാം. അതുപോലെ തന്നെ പ്രായം അധികമായി എത്തിയ ആളുകൾക്ക് എന്ത് ചെയ്യാം? നോമ്പ് ഒഴിവാക്കാം. അതുപോലെ തന്നെ നോമ്പ് ഒഴിവാക്കാൻ ശറഅ അനുവാദം നൽകിയിരിക്കുന്ന മറ്റൊരു വിഭാഗമാണ് രോഗികൾ. രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് അനുവദനീയമാണ്. അത് എല്ലാവർക്കും അറിയാം. എപ്പോഴാണ് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയാവുക? ഒരു വ്യക്തിക്ക് ചെറിയ തലവേദന ഉണ്ട്, നോമ്പ് ഒഴിവാക്കാൻ പറ്റുമോ? പാടില്ല. മറിച്ച് നോമ്പെടുക്കുന്നതിലൂടെ കഠിനമായ പ്രയാസമുണ്ട്, നോമ്പെടുക്കുന്നതിലൂടെ കഠിനമായ പ്രയാസമുണ്ട് എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ്. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും, ഈ പ്രായം ചെന്ന ആളോട് പണ്ഡിതന്മാർ ഖിയാസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന മറ്റൊരു വ്യക്തിയാണ്, ഒരു വ്യക്തി യുവാവാണ്, പക്ഷെ അദ്ദേഹത്തിന് ഒരു രോഗം പിടിപെട്ടു. ആ രോഗം മാറാൻ സാധ്യതയില്ല എന്ന് വിശ്വസ്തരായ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. രോഗം മാറാൻ സാധ്യതയില്ല. അങ്ങനെയാണ് എങ്കിൽ, വിശ്വസ്തരായ ഡോക്ടേഴ്സിന്റെ വിധി അങ്ങനെയാണ് എങ്കിൽ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്താൽ മതി? അതിന് പകരമായും ഭക്ഷണം നൽകിയാൽ മതി. അതിന് പകരമായും ഭക്ഷണം നൽകിയാൽ മതിയാകുന്നതാണ്. അവസാനമായി ഈ മസലയിൽ അല്ലെങ്കിൽ ഈ ഹദീസിലുള്ള മറ്റൊരു കാര്യം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഗർഭിണിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ പാലൂട്ടുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും അവർ എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത്? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം, പാല് കൊടുക്കുന്ന സ്ത്രീയും അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകളും നോമ്പ് മുറിക്കുക, എന്നിട്ട് ഓരോരോ നോമ്പിന് പകരം ഒരു പാവപ്പെട്ടവന്റെ ഭക്ഷണം നൽകുക. അവർ കലാ വീട്ടേണ്ടതില്ല, മറിച്ച് ഒരു നോമ്പിന് പകരം ഒരു മിസ്കീന്റെ ഭക്ഷണം നൽകുക. അതാണ് സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലയുടെ അഭിപ്രായം. അതുപോലെ തന്നെ ഇക്രിമ, ഇസ്ഹാഖ് ഇബ്നു റാഹുവയ റഹിമഹുമുല്ല തുടങ്ങിയ പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണ്? ഗർഭിണികളായ സ്ത്രീകളും അതുപോലെ തന്നെ പാലൂട്ടുന്ന സ്ത്രീകളും കലാ വീട്ടേണ്ടതില്ല, മറിച്ച് അതിന് പകരമായി ഒരു പാവപ്പെട്ടവന്റെ ഭക്ഷണം നൽകിയാൽ മതി. സഹാബികളിൽ നിന്ന് ഫത്വ നൽകിയ ആരൊക്കെയാ? ഒന്ന്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇമാം തബരിയുടെ തഫ്സീറിൽ അദ്ദേഹത്തിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈയുടെ മുസ്നദിൽ ഇബ്നു ഉമറിൽ നിന്നും അത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ അഭിപ്രായം മനസ്സിലായില്ലേ? ഒന്നാമത്തെ അഭിപ്രായം എന്താ? ഗർഭിണിയായ സ്ത്രീയും പാലൂട്ടുന്ന സ്ത്രീയും നോമ്പ് കലാ വീട്ടേണ്ടതില്ല, മറിച്ച് അതിന് പകരമായി ഭക്ഷണം നൽകിയാൽ മതി. അതാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, അവർ നോമ്പ് മുറിക്കുക, അവർക്ക് നോമ്പെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? നോമ്പ് മുറിക്കുക, എന്നിട്ട് അവർ കലാ വീട്ടണം. അവർ ഫിദിയ നൽകേണ്ടതില്ല, അവർ ആർക്കും ഭക്ഷണമോ മറ്റോ നൽകേണ്ടതില്ല, മറിച്ച് കലാ വീട്ടിയാൽ മതി. അതാണ് ഹസൻ അൽ ബസ്വരി, അതുപോലെ തന്നെ ഇബ്രാഹിം അന്നഖഈ, ഇമാം സുഹരി, ഇമാം ഔസാഇ, അബു ഹനീഫ തുടങ്ങിയ പണ്ഡിതന്മാരുടെ അഭിപ്രായം. സമീപകാലം ജീവിച്ചവരിൽ ഷെയ്ഖ് ഇബ്നു ബാസിന്റെയും ഇബ്നു ഉസൈമിന്റെയും അഭിപ്രായവും ഇതാണ്. അവർ പറയുന്നത് എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം കലാ വീട്ടിയാൽ മതി, ഫിദിയ നൽകേണ്ടതില്ല. മൂന്നാമതൊരു അഭിപ്രായം എന്താണ്? നമ്മളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. മൂന്നാമതൊരു അഭിപ്രായം, അവർ അവരുടെ കാര്യത്തിൽ ഭയന്നുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെയും കുട്ടിയുടെയും കാര്യത്തിൽ ഭയന്നുകൊണ്ടോ ആണ് നോമ്പ് മുറിച്ചത് എങ്കിൽ, അവർ വേണം, കുട്ടിയുടെ വിഷയത്തിൽ മാത്രമല്ല, അവരുടെ കാര്യത്തിലും കുട്ടിയുടെ വിഷയത്തിലും അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ മാത്രം അത് പേടിച്ചുകൊണ്ടാണ് നോമ്പ് മുറിച്ചത് എങ്കിൽ അവർ എന്ത് ചെയ്താൽ മതി? കലാ വീട്ടിയാൽ മതി, ഫിദിയ കൊടുക്കേണ്ടതില്ല. ഇനി കുട്ടിയുടെ കാര്യത്തിൽ ഭയന്നുകൊണ്ടാണ് നോമ്പ് മുറിച്ചത് എങ്കിൽ അള്ളാഹ് വീട്ടണം ഫിദിയ കൊടുക്കുകയും വേണം. അതാണ് ഇമാം ഷാഫിഈയുടെയും ഇമാം അഹ്മദിന്റെയും അഭിപ്രായം. നാലാമത് അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? ഇമാം മാലിക് റഹിമഹുല്ലയുടെ അഭിപ്രായം. അദ്ദേഹം പറയുന്നു, ഗർഭിണിയായ സ്ത്രീയാണെങ്കിൽ നോമ്പ് മുറിക്കുക, അള്ളാഹ് വീട്ടുക, ഫിദിയ കൊടുക്കേണ്ടതില്ല. ഗർഭിണിയായ സ്ത്രീ നോമ്പ് മുറിക്കുക, കലാ വീട്ടുക, ഫിദിയ കൊടുക്കേണ്ടതില്ല. എന്നാൽ പാലൂട്ടുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മുറിക്കുക, കലാ വീട്ടുകയും ഫിദിയ കൊടുക്കുകയും വേണം. ഇതൊക്കെ പറയാനുള്ള കാരണം, നമ്മുടെ നാട്ടിൽ ഇന്ന് ചില ആളുകൾ ഒരു അഭിപ്രായം പറയും, മറ്റൊരാൾ വേറെ അഭിപ്രായം പറയും, ഒരു ആശയക്കുഴപ്പം വരണ്ടെന്ന് കരുതിയിട്ടാണ് ഈ വിഷയത്തിലുള്ള ഫിഖ്ഹിയായ വിഷയങ്ങൾ പറയുന്നത്. നാലാമത്തെ അഭിപ്രായം മനസ്സിലായില്ലേ? ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം അവർ നോമ്പ് മുറിക്കുക, കലാ വീട്ടുക, ഫിദിയ കൊടുക്കേണ്ടതില്ല. പാലൂട്ടുന്ന സ്ത്രീ ആണെങ്കിൽ നോമ്പ് മുറിക്കുക, കലാ വീട്ടുക, ഫിദിയും കൊടുക്കണം. അഞ്ചാമത്തെ അഭിപ്രായം, ഇബ്നു ഹസ്മ് റഹിമഹുള്ള പറയുന്നു, കലാവും വീട്ടണ്ട, ഭക്ഷണം കൊടുക്കണ്ട. ഇബ്നു ഹസ്മ് റഹിമഹുള്ള പറയുന്നു, അവര് കലാവും വീട്ടേണ്ടതുമില്ല, ഭക്ഷണം നൽകേണ്ടതുമില്ല. ഇതിൽ അല്ലാഹു അലം സഹോദരങ്ങളെ, ഈ അഞ്ചോളം അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ വന്നിട്ടുണ്ട് എങ്കിലും അതിലേറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കുന്നത് അല്ലാഹു അലം ഒന്നാമത്തെ അഭിപ്രായമാണ്. എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം അവർ നോമ്പ് ഒഴിവാക്കുക, എന്നിട്ട് അതിന് പകരമായി ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകുക, കലാ വീട്ടേണ്ടതില്ല. എന്തുകൊണ്ടാണ് ആ അഭിപ്രായം തെരഞ്ഞെടുത്തത്? രണ്ട് സഹാബികളിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസും ഇബ്നു ഉമറും റളിയല്ലാഹു അൻഹുമ അങ്ങനെ ഫത്വ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഗർഭിണിയായ സ്ത്രീയും പാലൂട്ടുന്ന സ്ത്രീയും നോമ്പ് മുറിക്കുക, അവർക്ക് നോമ്പെടുക്കാൻ പ്രയാസമാണെങ്കിൽ നോമ്പ് മുറിക്കുക, അവര് കലാ വീട്ടേണ്ടതില്ല, മറിച്ച് അതിന് പകരം ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയാൽ മതി. അതുപോലെ തന്നെ രണ്ടാമത്തെ അഭിപ്രായം കുറച്ച് ബലമുള്ള അഭിപ്രായമാണ്. എന്താണ് അഭിപ്രായം? കലാ വീട്ടിയാൽ മതി, അവർ ഫിദിയ കൊടുക്കേണ്ടതില്ല. ഏറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ അഭിപ്രായമാണ്. ഇതാണ് ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഹദീസിൽ വന്നിട്ടുള്ള ചില മസായിലുകൾ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അള്ളാ നമുക്ക് വരുന്ന ദർസുകളിൽ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ എനിക്ക് സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, എന്റെ അറിവിന്റെ പരിധിയും അതിന്റെ, ഞാൻ വളരെ തുടക്കക്കാരനായ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് ഏറ്റവും ശരിയായ അഭിപ്രായമാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് വേറൊരു ദർസ് കേട്ട് അതാണ് കൂടുതൽ നല്ലത് എന്ന് തോന്നിയാൽ അത് സ്വീകരിക്കാം. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് പഠിച്ചിട്ട് ഇന്ന അഭിപ്രായമാണ് ഒന്നുകൂടി ശരിയെന്ന് തോന്നിയാൽ അതിന് തെളിവുകൾ പിൻബലമുണ്ട് എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കാം. ഒരിക്കലും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ തമ്മിൽ തർക്കിക്കാനോ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചത് മാത്രമാണ് ശരി, ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള മസലകളിൽ നമുക്ക് അനുവദിക്കപ്പെടുന്നത് എന്താണ്? തെളിവുകൾ പരസ്പരം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാം. ഇതാണ് ശരിയെന്ന് തോന്നുന്നത്, ഇതാണ് കൂടുതൽ തെളിവിനോട് യോജിച്ചതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്, ആ രൂപത്തിൽ നമുക്ക് പറയാം. അതല്ലാതെ ഇതിന്റെ വിഷയത്തിൽ തർക്കിക്കുക, നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന രൂപത്തിൽ പെരുമാറുക, അതൊന്നും ഒരിക്കലും ശറഈയായ ഒരു നിലപാടല്ല. കാരണം ഈ പറയുന്ന പല ഫിഖ്ഹിയായ മസായിലുകളിൽ സഹാബികൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ബാറകല്ലാഹു ഫീക്കും, ആ ഒരു വിശാല മനസ്സോടുകൂടി ഫിഖ്ഹിയായ മസായിലുകൾ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുക. അള്ളാഹു, അതിന്റെ അർത്ഥം മസലകളിൽ നമുക്ക് നമ്മുടെ ഹവയോട് യോജിച്ചത് സ്വീകരിക്കുക എന്നല്ല, നമുക്ക് ഏതാണ് ഇഷ്ടം അതനുസരിച്ച് സ്വീകരിക്കുക എന്നല്ല, മറിച്ച് നമുക്ക് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ് ബോധ്യപ്പെടുന്നത് അത് സ്വീകരിക്കാൻ ശറഈ അനുവാദം നൽകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സഹോദരങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. طيب صلى الله على محمد وعلى اله وصحبه وسلم. سبحان الله وبحمده, سبحانك اللهم وبحمدك, اشهد ان لا اله الا انت, استغفرك. السلام عليكم ورحمه الله وبركاته.